SBS റേഡിയോ. ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിപാടികൾ SBS മലയാളത്തിൽ നൽകാറുണ്ട്. ജൂലൈ മാസം മുതൽ വിസ സംബന്ധമായ പല മാറ്റങ്ങളുമാണ് ഓസ്ട്രേലിയയിൽ നടപ്പിലാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതെന്നാണ് പരിശോധിക്കുന്നത്. ബ്രിസ്ബനിൽ TN ലോയേഴ്സ് ആൻഡ് കൺസൾട്ടൻസിയിൽ മൈഗ്രേഷൻ ഏജന്റായ പ്രതാപ് ലക്ഷ്മണൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലി.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്നതോടെ പല മാറ്റങ്ങളും നടപ്പിലാകുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇതിൽ ആദ്യമായിട്ട് എടുത്തു പറയാവുന്നത് ഏതാണ്?
ഡെലി, ശരിക്കും ജൂലൈ മാസം 1st മുതൽ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില മാറ്റങ്ങൾ ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ച മാറ്റങ്ങളുടെ ഒരു തുടർ പ്രക്രിയയായിട്ട് വേണം കാണേണ്ടത്. ഒന്ന്, എല്ലാ വർഷവും ജൂലൈ മാസം 1st പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് അതിന്റെ വിസ ആപ്ലിക്കേഷൻ ഫീസുകളില് കാര്യമായിട്ടുള്ള വർധനകൾ പലപ്പോഴും വരുത്താറുണ്ട്. ഏറ്റവും കുറഞ്ഞത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനോട് അനുബന്ധമായി ആ വർധനവിനനുസരിച്ചുള്ള ഒരു ഫീസ് വർധനവ് എല്ലാ വർഷങ്ങളിലും ജൂലൈ മാസം തൊട്ട് ഉണ്ടാകാറുണ്ട്. ഇക്കുറി അത് 5.4% വർധനമാണ് എല്ലാ വിസ അപേക്ഷകളിലും. വിസിറ്റർ വിസ ഒഴികെയുള്ള മറ്റെല്ലാ വിസ അപേക്ഷകളിലും ബാധകമാക്കിയിരിക്കും.
ഓക്കെ, അപ്പോൾ ഫീസ് സാധാരണയായി എല്ലാ സാമ്പത്തിക വർഷവും കൂടുന്നത് പോലെ ഈ വർഷവും കൂടുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകിയത്.
ആനുപാതികമായിട്ടുള്ള വർധന.
ഓക്കെ ഓക്കെ. ഇനി വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിസയാണ് പേരന്റ് വിസ. ഇത് ഇതിലെ മാറ്റങ്ങളും പലതും നടപ്പിലാകുന്നുണ്ടല്ലോ, ഇതേ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
പേരന്റ് വിസ ഗവൺമെന്റ് 2016 തന്നെ പ്രഖ്യാപിച്ച് 2019 ഏപ്രിൽ മാസം 17th മുതൽ ഓസ്ട്രേലിയയിൽ നടപ്പിൽ വരുത്തി കഴിഞ്ഞ ഒരു പുതിയ വിസയാണ് സ്പോൺസേർഡ് പേരന്റ് ടെമ്പററി വിസ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ ഏപ്രിലിൽ ഈ വിസ ലഭിക്കുന്നതിന്റെ ആദ്യ പടിയായി ഏതെങ്കിലും ഒരു രക്ഷകർത്താവ് ഓസ്ട്രേലിയയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അപ്രൂവ്ഡ് പേരന്റ് സ്പോൺസർ എന്നുള്ള രീതിയിൽ ആദ്യഘട്ടത്തിൽ അവർക്ക് ആ സ്പോൺസർഷിപ്പ് അപ്രൂവൽ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള പ്രക്രിയയാണ് ഏപ്രിൽ മാസത്തിൽ സർക്കാർ ആരംഭിച്ചത്. അതിനുശേഷം ജൂലൈ മാസം 1st മുതൽ ഇപ്പോ അപ്രൂവ്ഡ് പേരന്റ് സ്പോൺസർഷിപ്പ് ലഭിച്ചിട്ടുള്ളവർക്ക് വിസ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള പുതിയ സമ്പ്രദായം ജൂലൈ മാസം 1st മുതൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനകം അപ്രൂവ്ഡ് പേരന്റ് സ്പോൺസർ ആയി ഡിപ്പാർട്ട്മെന്റിന്റെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇക്കഴിഞ്ഞ 1st മുതൽ പുതിയ പേരന്റ് വിസയ്ക്ക്, ഇത് ടെമ്പററി വിസയാണ്, ഈ വിസയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ വിസയ്ക്കുള്ള ഒരു പ്രത്യേകത, ഇത് 3 വർഷത്തേക്കും 5 വർഷത്തേക്കുമുള്ള 2 കാലാവധിയായിട്ടുള്ള വിസയാണ്. 3 വർഷത്തേക്ക് $5,000 ഫീസും 5 വർഷത്തേക്ക് $10,000 ഫീസുമാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. ഇതിന് മറ്റ് പെർമനന്റ് പേരന്റ് വിസകൾക്ക് അപേക്ഷിക്കുന്നത് പോലെ ബാലൻസ് ഓഫ് ഫാമിലി ടെസ്റ്റ് ബാധകമല്ല. അതുകൊണ്ട് തന്നെ അത്രകാലം ആ വിസകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ട വലിയൊരു കാലയളവ് അപേക്ഷകർക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല. മാത്രവുമല്ല, താരതമ്യേന കുറഞ്ഞ കാലയളവ് കൊണ്ടുവന്ന വിസ ആയതുകൊണ്ട് ഈ വിസയിലേക്ക് കൂടുതൽ ആളുകൾ അപേക്ഷിക്കുവാനുള്ള പേരന്റ് രക്ഷകർത്താക്കൾ അപേക്ഷിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, അപ്രൂവ്ഡ് പേരന്റ് സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ 2 മാസത്തിനുള്ളിൽ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കണം എന്നീ ഒരു വ്യത്യാസം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ അപ്രൂവ്ഡ് പേരന്റ് സ്പോൺസർഷിപ്പ് ലഭിക്കുമ്പോൾ അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന രക്ഷകർത്താവ് ഓസ്ട്രേലിയക്ക് പുറത്താണെങ്കിൽ അവർക്ക് 6 മാസത്തെ സമയം ലഭിക്കും പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ മാറ്റങ്ങൾക്ക് പുറമെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സ്കിൽഡ് മൈഗ്രേഷനിൽ വരുന്ന പല മാറ്റങ്ങളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ എന്ന് കരുതുന്നവ ഏതൊക്കെയാണ്?
സ്കിൽഡ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സമഗ്രമായിട്ടുള്ള പരിഷ്കരണങ്ങളുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് അവർ ചെയ്യുന്നത് നിലവിലുള്ള മൈഗ്രേഷന്റെ സീലിംഗ് മൊത്തത്തിൽ ഓരോ വർഷവും ഓസ്ട്രേലിയയ്ക്ക് കൊണ്ടുവരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരുത്തി എന്നുള്ളതാണ്. 1,90,000 നിന്ന് 1,60,000 ലേക്ക് അത് താഴ്ത്തി. അതിൽ തന്നെ ഏകദേശം 43,000 സ്കിൽഡ് മൈഗ്രേഷൻ പൈസ സ്പോട്ടുകൾ ഉണ്ടായിരുന്നത് ഇക്കുറി അത് വെറും 18,000 കുറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള വർഷങ്ങളിലും അതിനനുസരിച്ചുള്ള കുറവ്, അതായത് ഏകദേശം 18,000 ആ സീലിംഗിൽ തന്നെ നിർത്തുവാനുള്ള സാധ്യത വേണമുള്ളത്. ഏതാണ്ട് 25,000 പ്ലേസസ് സ്കിൽഡ് മൈഗ്രേഷന്റെ വിഭാഗത്തിൽ തന്നെ ഇതിൽ കുറവ് വന്നിട്ടുണ്ട്. മറ്റൊന്ന്, റീജിയണൽ മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പുതിയ പരിഷ്കാരങ്ങൾ ആ ഗവൺമെന്റ് അന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഉദാഹരണത്തിന്, 2 പുതിയ റീജിയണൽ വിസകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുതുതായിട്ട് കൊണ്ടുവരുന്നു. സബ് ക്ലാസ് 491, സബ് ക്ലാസ് 494 എന്നീ നമ്പറുകൾ നൽകിക്കൊണ്ട് പുതിയ 2 വിസകൾ കൊണ്ടുവരുന്നു. ഈ 2 വിസകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 23,000 ആളുകളെ ഓരോ വർഷവും കൊണ്ടുവരുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഓസ്ട്രേലിയയിൽ ഉള്ള വിദ്യാർത്ഥികൾക്കും ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരുന്ന വിദേശ വിദ്യാർത്ഥികൾക്കും റീജിയണൽ ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റികൾ പഠിക്കുവാനുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഏതാണ്ട് 15,000 സ്കോളർഷിപ്പോട് കൂടിയുള്ള 1,000 സ്കോളർഷിപ്പ് വിഭാവനം ചെയ്യുന്നു. ഒപ്പം റീജിയണൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത കോഴ്സ് കാലയളവിലെ കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അവർക്കുള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയ്ക്ക് നിലവിലുള്ള കാലയളവിനേക്കാൾ 1 വർഷവും കൂടി അധികം ഓസ്ട്രേലിയയിൽ നിൽക്കുവാനുള്ള ഒരു അവസരം കൂടി നൽകുവാനൊക്കെയുള്ള ഗവൺമെന്റിന്റെ തീരുമാനം 3 മാസത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ ഗവൺമെന്റ് നടപ്പിൽ വരുത്തുന്നത്.
ശ്രീ പ്രതാപലക്ഷ്മണൻ, ഇതിൽ സ്കിൽഡ് മൈഗ്രേഷന്റെ കാര്യത്തിൽ പോയിന്റ് സിസ്റ്റത്തിന്റെ കാര്യത്തിലും പല മാറ്റങ്ങളും നടപ്പിലാകുന്നതായി കാണുന്നു. ഇതിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനായിട്ട് ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് പോയിന്റ് സിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ?
തീർച്ചയായും റീജിയണൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ആളുകളെ റീജിയണൽ ഏരിയകളിലോട്ട് ആകർഷിക്കുന്നതിന്, ഉൾപ്രദേശങ്ങളിലോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടി പോയിന്റ് സിസ്റ്റത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതനുസരിച്ച് നവംബർ മാസം 16, ഈ വർഷം നവംബർ 16 മുതൽ പോയിന്റ് സിസ്റ്റത്തിന്റെ അലകും പിടിയും തന്നെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു സമ്പ്രദായം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിലുള്ള മിനിമം പോയിന്റ് ആയിട്ടുള്ള 65 തന്നെ ആ ബെഞ്ച് മാർക്കിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയതായിട്ട് കൂടുതൽ പോയിന്റ് അപേക്ഷകർക്ക് ക്ലെയിം ചെയ്യുവാൻ അവകാശപ്പെടുവാൻ കഴിയുന്ന തരത്തിലുള്ള ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് വരുത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഉദാഹരണത്തിന്, നിലവിൽ 489 വിസ അഥവാ റീജിയണൽ പ്രൊവിഷണൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏതെങ്കിലും ആ 489 വിസയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും സ്റ്റേറ്റോ ഏതെങ്കിലും ഏജൻസിയോ നിലവിൽ നൽകുന്നത് 10 ആണെങ്കിൽ നവംബർ മാസം മുതൽ അത് 15 ആയിട്ട് വർദ്ധിപ്പിക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ പാർട്ണർ സ്കിൽഡ് പാർട്ണർ ആണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു നോമിനേറ്റഡ് ഓക്കുപ്പേഷനിൽ സ്കിൽഡ് അസസ്മെന്റ് നടത്തുകയും അതിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിൽ അസസ്മെന്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലഭിക്കും. ഒപ്പം നിങ്ങൾ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 10 ലഭിക്കും. നിലവിലുള്ള സമ്പ്രദായത്തിൽ സ്പെഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് ഏതാനും ചില സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ബൈ റിസർച്ചോ അതല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ 5 ലഭിക്കുന്ന സ്ഥാനത്താണ് നവംബർ മാസം മുതൽ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് അഥവാ സ്റ്റെം ക്വാളിഫിക്കേഷൻ ലഭിക്കുന്ന അപേക്ഷകർക്ക് 10 ലഭിക്കും. ഒപ്പം നിങ്ങളുടെ പങ്കാളി ഇംഗ്ലീഷിൽ കോമ്പീറ്റന്റ് ലെവൽ ഇംഗ്ലീഷ് അഥവാ IELTS 6 തുല്യമായിട്ടു എല്ലാ മോഡ്യൂളിനും വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 അധികമായിട്ട് ലഭിക്കും. മറ്റൊന്ന്, നിങ്ങൾ വിവാഹിതനല്ല എങ്കിൽ, നിങ്ങൾ സിംഗിൾ ആപ്ലിക്കന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 10 ക്ലെയിം ചെയ്യുവാൻ കഴിയും, അവകാശപ്പെടുവാൻ കഴിയും സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട്. ഇത് പുതുതായി വരുന്ന റീജിയണൽ മൈഗ്രേഷൻ വിസയ്ക്ക് ബാധകമായിരിക്കും. നവംബർ 16 മുതൽ വരുന്ന വിസയ്ക്ക് ബാധകമായിരിക്കും.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, വേറെ ഏതെങ്കിലും വിസയിൽ മാറ്റം വരുന്നുണ്ടോ?
ഡൽഹി നിലവിലുള്ള 489 വിസ അഥവാ റീജിയണൽ പ്രൊവിഷണൽ വിസ പൂർണ്ണമായിട്ടും നവംബർ മാസത്തോടുകൂടി ഇല്ലാതാവുകയാണ്. നിലവിൽ ഉള്ള 489 വിസയുടെ സ്ഥാനത്താണ് പുതുതായി വരുന്ന 491 വിസ എന്ന രീതിയിൽ പുതിയൊരു വിസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അഥവാ കൊണ്ടുവരുന്നത്. ഈ വിസയ്ക്ക് നിലവിലുള്ള 499 വിസയ്ക്ക് 4 വർഷമാണ് കാലാവധിയെങ്കിൽ പുതുതായി കൊണ്ടുവരുന്ന 491 വിസ കെയുടെ കാലാവധി 5 വർഷമായിരിക്കും. ആ 5 വർഷ കാലാവധിക്കുള്ളിൽ നിന്ന് ഇതിലെ വിസ ഹോൾഡർക്ക് റീജിയണൽ ഏരിയയിൽ ഓസ്ട്രേലിയയിലുള്ള ഏത് റീജിയണൽ ഏരിയയിൽ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിനും ജോലികൾ കണ്ടുപിടിക്കുന്നതിനുമുള്ള യാതൊരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കത്തില്ല. മറ്റൊന്ന്, ഇത്തരത്തിലൊരു പുതിയ വിസ വരുമ്പോൾ റീജിയണൽ ഏരിയയുടെ ഡെഫിനിഷൻ അഥവാ അതിന്റെ നിർവചനത്തിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് മാറ്റങ്ങൾ വരുത്തുകയാണ്. നിലവിൽ കുറച്ചധികം ഏരിയകൾ റീജിയണൽ ഏരിയകൾ അല്ലാതെയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിരുന്നുവെങ്കിലും ഇനി മുതൽ നവംബർ മാസം മുതൽ സിഡ്നി, മെൽബൺ, ബ്രിസ്ബൺ, ഗോൾഡ് കോസ്റ്റ്, പെർത്ത് എന്നിവയൊഴിച്ച് ഓസ്ട്രേലിയയിലുള്ള മറ്റെല്ലാ ഏരിയകളും റീജിയണൽ ഏരിയയിൽ വിഭാഗത്തിൽ പെടുത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരം വിസകൾക്ക് അപേക്ഷിക്കുന്നതിന് കൂടുതൽ സാധ്യതകൾ വരുന്നതാണ്. മറ്റൊന്ന്, ഏതാണ്ട് ഒരു 14,000 സ്പോട്ടുകൾ, 14,000 പേരെ എല്ലാ വർഷവും 14,000 മുതൽ 16,000 വരെ ആളുകളെ എല്ലാ വർഷവും പുതുതായി കൊണ്ടുവരുന്ന 491 വിസ അനുസരിച്ച് കാരെ മൈഗ്രേറ്റ് ചെയ്യിക്കുന്നതാണ്. ഒപ്പം ഒട്ടേറെ തൊഴിലുകൾ, സാധാരണ സ്കിൽഡ് മൈഗ്രേഷൻ, ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ, പോയിന്റ് ബേസ്ഡ് സ്കിൽഡ് മൈഗ്രേഷനിൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ തൊഴിലുകൾ റീജിയണൽ ഏരിയയിലെ ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷകർക്ക് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിസയുടെ ഒരു പ്രത്യേകത, ഈ വിസയിൽ നിന്നുകൊണ്ട് 3 വർഷക്കാലം റീജിയണൽ ഏരിയയിൽ ജോലി ചെയ്യുകയും ആ 3 വർഷക്കാലം ജോലി ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് ഒരു പെർമനന്റ് വിസയിലോട്ട് അപേക്ഷിക്കുവാൻ അപേക്ഷകന് സാധിക്കുകയുള്ളൂ. നിലവിലുള്ള സമ്പ്രദായം അനുസരിച്ച് നിങ്ങളിപ്പോൾ 489 വിസയിലാണെങ്കിൽ ആ വിസയുടെ കാലാവധി പരമാവധി 4 വർഷമാണ്. ആ വിസയിൽ നിങ്ങൾ 2 വർഷം ഏതെങ്കിലും ഒരു റീജിയണൽ ഏരിയയിൽ ഏതെങ്കിലും ഒരു ഫുൾ ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടർന്നുള്ള പെർമനന്റ് റെസിഡന്റ് വിസയ്ക്ക് അഥവാ 887 എന്ന് പറയുന്ന ആ വിസയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാൻ നിങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളുമില്ല. നിലവിലുള്ള വിസ സമ്പ്രദായം അനുസരിച്ച് 4 വർഷത്തെ വിസയിൽ 489 വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് 2 വർഷം കഴിയുമ്പോൾ ഈ 2 വർഷത്തിനുള്ളിൽ 1 വർഷക്കാലം മാത്രം ഫുൾ ടൈം ജോലി ചെയ്യുകയും പൂർണ്ണസമയ ജോലി ചെയ്യുകയും ഏതെങ്കിലും ജോലി ചെയ്തതായിട്ട് തെളിയിക്കുകയും ചെയ്യുക, ഒപ്പം 2 വർഷക്കാലം ആ ഏതെങ്കിലും റീജിയണൽ ഏരിയയിൽ താമസിക്കുകയും ചെയ്തതായി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR വിസയിലേക്ക് അപേക്ഷ കൊടുക്കുന്നതിന് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതുതായി വരുന്ന വിസ അനുസരിച്ച് അതിന്റെ പരമാവധി കാലാവധി 5 വർഷക്കാലത്തേക്കായിരിക്കും. അതിൽ 3 വർഷക്കാലം നിങ്ങൾ ഒരു റീജിയണൽ ഏരിയയിൽ താമസിച്ചിരിക്കണം, ജോലി ചെയ്തിരിക്കണം. ഒപ്പം ഈ 3 വർഷക്കാലം നിങ്ങൾ ഒരു മിനിമം തുക നിങ്ങൾ സമ്പാദിച്ചിരിക്കണം, നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരിക്കണം. എത്രയാണ് ആ തുക എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ നിലവിലുള്ള വിസയിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, ആ 3 വർഷക്കാലത്തേക്ക് ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് PR അപേക്ഷിക്കുവാനുള്ള അർഹത ഉണ്ടാവൂ. ഇതാണ് ഇതിനകത്തുള്ള ഒരു കാതലായിട്ടുള്ള കാര്യം.
ഇപ്പോൾ ശ്രീ പ്രതാപ് ലക്ഷ്മണൻ ചൂണ്ടിക്കാട്ടിയ പോയിന്റ് സംവിധാനത്തിലെ മാറ്റങ്ങൾക്ക് പുറമെ റീജിയണൽ വിസയുടെ കാര്യത്തിൽ നവംബർ മാസത്തിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നടപ്പിലാകുന്നുണ്ടോ?
തീർച്ചയായിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം, നിലവിലുള്ള റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷൻ സ്കീം അഥവാ RSMS വിസ 187 നമ്പർ വിസ പൂർണ്ണമായിട്ടും നവംബർ മാസം മുതൽ ഇല്ലാതാവുകയാണ്. 187 വിസ നിലവിലുള്ള ഒരു പെർമനന്റ് രീതിയിലുള്ള ഒരു വിസയാണ്, പെർമനന്റ് റെസിഡന്റ് വിസയാണ്, സ്ഥിരമായിട്ട് താമസാവകാശം ലഭിക്കുന്ന ഒരു വിസയാണ് നിലവിലുള്ള 187 വിസ. എന്നാൽ പുതുതായി സർക്കാർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന റീജിയണൽ ബേസ്ഡ് ആയിട്ടുള്ള വിസ 5 വർഷത്തേക്കായിരിക്കും സർക്കാർ നൽകുന്നത്. 494 നമ്പറായി വിസ കൊണ്ടുവരുന്ന നമ്പർ എന്ന പേരിലാണ് പുതുതായിട്ട് ഗവൺമെന്റ് വിസ കൊണ്ടുവരുന്നത്. ഈ വിസയുടെ കാലാവധി ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 വർഷക്കാലമായിരിക്കും. ഒരു എംപ്ലോയറുടെ സ്പോൺസർഷിപ്പ് ഉണ്ടാവണം. ഈ എംപ്ലോയറുടെ കീഴിൽ ഈ അപേക്ഷകൻ വിസ ലഭിച്ചു കഴിഞ്ഞാൽ, നോമിനേഷനും വിസയും ലഭിച്ചു കഴിഞ്ഞാൽ ആ എംപ്ലോയറുടെ കീഴിൽ ജോലി ചെയ്യുകയും ഉണ്ടാവണം. ഈ വിസയിൽ നിന്നുകൊണ്ട് 3 വർഷക്കാലം ആ എംപ്ലോയർക്ക് കീഴിൽ നിന്നുകൊണ്ട് ജോലി ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം അപേക്ഷകർക്ക് പെർമനന്റ് വിസയ്ക്ക് പി ആർ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 491 നമ്പർ വിസായാലും ഒപ്പം അതിനുശേഷം ഞാൻ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന 494 നമ്പർ വിസായാലും വരുന്ന അപേക്ഷകർ 3 വർഷക്കാലം അതായത് റീജിയണൽ ഏരിയകളിൽ അവരുടെ വിസ കണ്ടീഷൻ അനുസരിച്ച് എല്ലാ ബാധ്യതകളും ഒപ്പം എല്ലാ കടമകളും നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 3 വർഷത്തിന് ശേഷം പുതുതായി സർക്കാർ കൊണ്ടുവരുന്ന സബ് ക്ലാസ് 191 എന്ന് പറയുന്ന പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുവാനാണ് അർഹതയുണ്ടാവുന്നത്. ഈ 2 വിസകളിലും 491 94 3 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു അപേക്ഷകൻ പുതിയ പി ആർ വിസകളിലേക്ക് മാറുവാൻ കഴിയുള്ളൂ. ഇതിന്റെ രത്ന ചുരുക്കം 187 അഥവാ RSMS വിസ ഇപ്പോൾ പി ആർ വിസയാണെങ്കിലും പുതുതായി സർക്കാർ കൊണ്ടുവരുന്നത് ഒരു പ്രൊവിഷണൽ വിസയായിരിക്കും, 5 വർഷക്കാലത്തേക്കുള്ള വിസ മാത്രമായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഓസ്ട്രേലിയയിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ വരുന്ന വിസ സംബന്ധമായ മാറ്റങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
നന്ദി ഡെലീസ്.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.